യോഹന്നാൻ അദ്ധ്യായം 12. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബെഥാനിയിലേക്ക് പോയി. ലാസർ താമസിച്ച സ്ഥലമാണത്. ലാസറിനെയാണ് യേശു മരണത്തിൽ നിന്ന് ഉയർത്തിയത്. അവിടെ അവർ യേശുവിന് ഒരത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. മാർത്ത ആഹാരം വിളമ്പി. ലാസറും യേശുവിനോടൊത്തിരുന്ന് ഭക്ഷിച്ചു. മറിയ വിലയേറിയ ശുദ്ധമായ നാർദിൻ തൈലം ഒരു കുപ്പി കൊണ്ടുവന്നു. അവളത് യേശുവിന്റെ കാലുകളിൽ ഒഴിച്ചു. തന്റെ തലമുടി കൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ തുടച്ചു. നാർദിൻ തൈലത്തിന്റെ സൗരഭ്യം ആ മുറിയിലെങ്ങും നിറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളും പിൽക്കാലത്ത് അവനെ ഒറ്റക്കൊടുത്തവനുമായ യൂദ ഇസ്കരിയോത്തും അവിടെ ഉണ്ടായിരുന്നു. മറിയയുടെ പ്രവൃത്തി അയാൾക്ക് പിടിച്ചില്ല. യൂദ പറഞ്ഞു,
300 വെള്ളിക്കാശിനുള്ള സുഗന്ധതൈലമാണിത്. അത് വിറ്റ് ആ പണം പാവങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ.
പക്ഷേ യൂദയ്ക്ക് പാവങ്ങളോട് യഥാർത്ഥ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവനൊരു കള്ളനായിരുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ശിഷ്യസംഘത്തിന്റെ പണപ്പെട്ടി സൂക്ഷിച്ചിരുന്നത് യൂദയായിരുന്നു. ഇടയ്ക്കിടെ അവൻ അതിൽ നിന്നും പണം മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. യേശു പറഞ്ഞു,
അവളെ തടയരുത്. എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് ചെയ്തു എന്നിരിക്കട്ടെ. പാവങ്ങൾ നിങ്ങൾക്കിടയിൽ എപ്പോഴുമുണ്ട്, എന്നാൽ ഞാൻ എന്നും നിങ്ങളോടൊത്തുണ്ടാവില്ല.
യേശു ബെഥാനിയിലുണ്ടെന്ന് യഹൂദരിൽ അധികം പേരും കേട്ടു. അതിനാൽ അവർ യേശുവിനെ കാണാൻ അങ്ങോട്ട് പോയി. ലാസറിനെ കാണാനും കൂടിയാണ് അവർ അങ്ങോട്ട് പോയത്. മരണത്തിൽ നിന്ന് യേശു ഉയർത്തിയ ആളാണ് ലാസർ. അതിനാൽ മഹാപുരോഹിതന്മാർ ലാസറിനെ കൊല്ലാനും പരിപാടിയിട്ടു. ലാസർ കാരണം അധികം യഹൂദരും തങ്ങളുടെ നേതാക്കളെ വിട്ട് യേശുവിന്റെ അനുയായികളാകുന്നത്രേ. അതിനാലാണ് യഹൂദ നേതാക്കൾ ലാസറിനെ കൊല്ലാൻ ആലോചിച്ചത്. പിറ്റേന്ന് പെസഹ ഉത്സവത്തിനെത്തിയ വലിയ ജനക്കൂട്ടം യേശു യെരൂശലേമിലേക്ക് വരുന്നെന്ന് കേട്ടു. പനങ്കമ്പുകളുമായി വന്ന അവർ യേശുവിനെ കാണാൻ പുറത്തിറങ്ങി. അവർ വിളിച്ചു പറഞ്ഞു,
അവനെ വാഴ്ത്തുക, സ്വാഗതം, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇസ്രായേലിന്റെ രാജാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ.
യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയാണ് പുറപ്പെട്ടത്. തിരുവെഴുത്തിൽ പറയും പോലെ,
സിയോൻ നഗരമേ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു.
യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇതൊന്നും മനസ്സിലായില്ല. പക്ഷേ യേശു മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ഇതെല്ലാം അവനെപ്പറ്റി എഴുതപ്പെട്ടവയാണെന്ന് അവർക്ക് മനസ്സിലായി. അവനു വേണ്ടിയാണ് തങ്ങളെല്ലാം ചെയ്തതെന്നും അവർ ഓർമ്മിച്ചു. ലാസറിനെ യേശു മരണത്തിൽ നിന്ന് ഉയർത്തുകയും അവനെ കല്ലറയിൽ നിന്ന് പുറത്തു വിളിക്കുകയും ചെയ്ത സംഭവത്തിന് യേശുവിനോടൊപ്പം അനേകർ സാക്ഷികളായിരുന്നു. ജനക്കൂട്ടം ഇപ്പോഴതെല്ലാമാണ് മറ്റുള്ളവരോട് പറയുന്നത്. യേശു ഈ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് കേട്ട് അനവധി പേർ യേശുവിനെ കാണാനിറങ്ങി. അതിനാൽ പരീശന്മാർ പരസ്പരം പറഞ്ഞു,
ഇതാ നമ്മുടെ പരിപാടികൾ ഒന്നും നടക്കുന്നില്ല, എല്ലാവരും അവന്റെ അനുയായികളാകുന്നു.
ഏതാനും യവനന്മാരും അവിടെ ഉണ്ടായിരുന്നു. പെസഹ ഉത്സവത്തിന് ആരാധനയ്ക്ക് വന്നവരായിരുന്നു അവർ. അവർ ഫിലിപ്പോസിന്റെ അടുത്തേക്ക് പോയി. ഗലീലയിലെ ബെത്സയിദായിൽ നിന്നും വന്നവനാണ് ഫിലിപ്പോസ്. യവനന്മാർ പറഞ്ഞു,
പ്രഭോ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം.
ഫിലിപ്പോസ് അന്ത്രയാസിനോട് ഇക്കാര്യം പറഞ്ഞു. അവരിരുവരും പോയി യേശുവിനോടും പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു,
ഇപ്പോഴാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയം. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഗോതമ്പ് മണി മണ്ണിൽ വീണ് നശിച്ചില്ലെങ്കിൽ അത് എപ്പോഴും ഒരൊറ്റ വിത്തായി തന്നെയിരിക്കും. പക്ഷേ നശിച്ചാൽ അത് വളരുകയും അനേകം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവന് അത് നഷ്ടപ്പെടും. ഈ ലോകത്തിലെ സ്വന്തം ജീവിതം വെറുക്കുന്നവൻ അത് സൂക്ഷിക്കും, അവന് നിത്യജീവൻ ലഭിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കണം. ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ ദാസൻ എന്നോടൊപ്പമുണ്ടായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവരെ എന്റെ പിതാവ് ആദരിക്കും. ഇപ്പോൾ ഞാനാകെ കുഴങ്ങുന്നു, ഞാൻ എന്തു പറയണം? ഈ പീഡനത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും പിതാവേ എന്നു പറയണോ? ഇല്ല, പീഡനങ്ങൾ ഏറ്റുവാങ്ങാനാണ് ഞാൻ ഈ കാലത്ത് തന്നെ വന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ.
അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങി,
ഞാൻ അതിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും അങ്ങനെ ചെയ്യും.
അവിടെ നിന്നിരുന്നവർ ആ ശബ്ദം കേട്ടു. അതൊരു ഇടിമുഴക്കമാണെന്നവർ പറഞ്ഞു. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു,
ഒരു ദൂതൻ യേശുവിനോട് സംസാരിച്ചു.
യേശു അവരോട് പറഞ്ഞു,
ആ ശബ്ദം എന്നെ ഉദ്ദേശിച്ചുള്ളതല്ല, നിങ്ങൾക്കുള്ളതായിരുന്നു. ലോകം വിധിക്കപ്പെടേണ്ട സമയമായി. ഇപ്പോൾ ഈ ലോകത്തിന്റെ ഭരണാധിപനായ പിശാച് പുറത്താക്കപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടും. അത് സംഭവിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും എന്നിലേക്ക് കൊണ്ടുവരും.
എന്തു തരത്തിലുള്ള മരണമാണ് തന്റേതെന്ന് അറിയിക്കാനാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. ആളുകൾ പറഞ്ഞു,
ക്രിസ്തു എക്കാലവും ജീവിക്കുമെന്നാണല്ലോ ന്യായപ്രമാണം പറയുന്നത്. പിന്നെ എന്താണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്ന് നീ പറയുന്നത്? ആരാണ് ഈ മനുഷ്യപുത്രൻ?
അപ്പോൾ യേശു പറഞ്ഞു,
കുറച്ച് സമയത്തേക്ക് കൂടി മാത്രമേ പ്രകാശം നിങ്ങളോടൊത്തുണ്ടാകൂ. അതിനാൽ പ്രകാശമുള്ളപ്പോൾ നടക്കുക. അപ്പോൾ ഇരുട്ട് നിങ്ങളെ പിടിക്കില്ല. ഇരുട്ടിൽ നടക്കുന്നവന് താൻ എവിടെയാണ് പോകുന്നതെന്ന് അറിയുകയില്ല. അതിനാൽ വെളിച്ചം നിങ്ങളുടെ പക്കലുള്ളപ്പോൾ അതിനെ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ വെളിച്ചത്തിന്റെ പുത്രന്മാരാകും.
ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് യേശു അവിടം വിട്ടു. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തിടത്തേക്കാണ് യേശു പോയത്. ഇങ്ങനെ അനവധി അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടെങ്കിലും ആളുകൾ അവനിൽ വിശ്വസിച്ചില്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുന്നതിന്,
കർത്താവേ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആര് വിശ്വസിച്ചു? കർത്താവിന്റെ ശക്തി ആര് കണ്ടു?
ഇക്കാരണത്താൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം യെശയ്യാവ് ഇങ്ങനെയും പറഞ്ഞു,
ദൈവം ആളുകളെ അന്ധരാക്കി, ദൈവം അവരുടെ മനസ്സ് കറുപ്പിച്ചു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാതിരിക്കാനും മനസ്സുകൊണ്ട് ഒന്നും മനസ്സിലാക്കാതിരിക്കാനുമാണ് ദൈവം അത് ചെയ്തത്. അപ്പോൾ ഞാൻ അവരെ സുഖപ്പെടുത്തും.
അവന്റെ മഹത്വം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ അനവധി പേർ യേശുവിൽ വിശ്വസിച്ചു. യഹൂദ നേതാക്കൾ പോലും അധികം പേരും വിശ്വസിച്ചു. എന്നാൽ പരീശന്മാരെ അവർ ഭയന്നിരുന്നു. അതിനാൽ അവർ തങ്ങളുടെ വിശ്വാസത്തെ പറ്റി ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. യഹൂദ പള്ളിയിൽ നിന്നും പുറത്താക്കപ്പെടുമോ എന്നായിരുന്നു അവർക്ക് ഭയം. മനുഷ്യനിൽ നിന്നുള്ള മഹത്വമാണ് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ ഇവർ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു,
എന്നിൽ വിശ്വസിക്കുന്നവൻ യഥാർത്ഥത്തിൽ എന്നെ അയച്ചവനെയാണ് വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ യഥാർത്ഥത്തിൽ കാണുന്നത് എന്നെ അയച്ചവനെയാണ്. ഞാൻ പ്രകാശമാകുന്നു. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ ഉഴലാതിരിക്കാനാണ് ഞാൻ വന്നത്. ആളുകളെ വിധിക്കാനല്ല, അവരെ രക്ഷിക്കാനാണ് ഞാൻ എത്തിയത്. അതിനാൽ എന്റെ വചനം കേട്ടിട്ടും അനുസരിക്കാതിരിക്കുന്നവരെ വിധിക്കുന്നത് ഞാനായിരിക്കില്ല. എന്റെ വചനങ്ങൾ തള്ളുകയും വിശ്വസിക്കാൻ മടിക്കുകയും ചെയ്യുന്നവനെ വിധിക്കാൻ ഒരാളുണ്ട്. എന്റെ സന്ദേശങ്ങൾ അയാളെ അവസാന നാളിൽ വിധിക്കും. കാരണം എന്റെ വചനങ്ങൾ എന്റേതല്ല, എന്നെ അയച്ച പിതാവ് എന്താണ് പറയേണ്ടതെന്നും പഠിപ്പിക്കേണ്ടതെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ കൽപ്പനയിൽ നിന്നാണ് നിത്യജീവൻ ഉണ്ടാകുന്നതെന്നും എനിക്കറിയാം. പിതാവ് പറഞ്ഞിട്ടുള്ളവ മാത്രമാണ് ഞാൻ പറയുന്നത്.